രോഗമെന്തെന്നറിയാതെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ. സ്റ്റെല്ല ബെന്നി എഴുതുന്നു, ഒരു രോഗിയുടെ വീണ്ടെടുപ്പിന് അനിവാര്യമായ ഏറ്റവും മർമ്മപ്രധാനമായ സംഗതിയാണ് ഡോക്ടർ നടത്തുന്ന രോഗനിർണയം. ഡോക്ടർമാർ നടത്തുന്ന രോഗനിർണയം പാളിപ്പോയാൽ രോഗിയുടെ അവസ്ഥ വളരെ കഷ്ടത്തിലാകും. യഥാർത്ഥത്തിൽ രോഗിക്കുള്ള രോഗത്തിന് തക്ക ചികിത്സ കിട്ടുകയില്ല എന്ന് മാത്രമല്ല, ഇല്ലാത്ത രോഗത്തിനുള്ള കാഠിന്യമേറിയ മരുന്നുകൾ കഴിച്ച് രോഗിയുടെ അവസ്ഥ മരണത്തോളം എത്തിച്ചേരുകയും ചെയ്യും. ഇങ്ങനെ മരണത്തിലെത്തിച്ചേർന്ന രോഗികൾ നമ്മുടെ നാട്ടിൽ അനേകരുണ്ട്. വേദപുസ്തകത്തിന്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിൽ രോഗശാന്തി ശുശ്രൂഷ നടത്തിയ 3 ഡോക്ടർമാരെ നമുക്ക് ജോബിന്റെ പുസ്തകത്തിൽ കാണാൻ കഴിയും. അത് മറ്റാരുമല്ല, ജോബിന്റെ ഉറ്റ സ്നേഹിതന്മാരായ തെമാന്യനായ എലിഫാസ്, ഷൂഹ്യനായ ബിൽദാദ്, നാമാത്യനായ സോഫാർ എന്നിവരാണ്. ഇവർ 3 പേരും ജോബിനെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നവരും ജോബിനെ അവന്റെ കഷ്ടസ്ഥിതിയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണമെന്ന് തീവ്രമായി ആഗ്രഹിച്ചവരും അതിനുവേണ്ടി തങ്ങളുടെ അറിവും കഴിവും വിലയേറിയ സമയവുമെല്ലാം യാതൊരു ലോഭവും കൂടാതെ ചെലവഴിച്ചവരും ആയിരുന്നു. തിരുവചനങ്ങൾ ഇപ്രകാരം അവരുടെ നന്മയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. ദൂരെ വെച്ച് കണ്ടപ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞില്ല. അവർ ഉറക്കെ നിലവിളിച്ചു. വസ്ത്രം കീറി അവരുടെ ശിരസിൽ പൂഴിവാരി വിതറി. ഒരക്ഷരം സംസാരിക്കാനാവാതെ 7 രാവും പകലും അവർ അവനോടൊപ്പം നിലത്തിരുന്നു. ജോബ് 2:12-13. പക്ഷേ ഒരു കാര്യത്തിൽ അവർക്ക് പിശകു പറ്റി. അവർ നടത്തിയ രോഗനിർണയം തെറ്റിപ്പോയി. അതുവരെ തങ്ങൾക്കറിവുള്ളതും സമൂഹത്തിൽ നിലനിന്നിരുന്നതുമായ പൊതുധാരണകളും പൊതുവായ ആത്മീയ സത്യങ്ങളും അനുസരിച്ചാണ് അവർ ജോബിനെ ബോധവൽക്കരിക്കുന്നതും തിരുത്തുന്നതും രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതും. അവർ 3 പേരും മാറി ജോബിനോട് പറയുന്ന ധ്യാന പ്രസംഗങ്ങളുടെ ആകത്തുക ഇതാണ്. ജോബിന്റെയോ ജോബിന്റെ മക്കളുടെയോ പൂർവികരുടെയോ ജീവിതത്തിൽ സംഭവിച്ചു പോയ കഠിനമായ പാപങ്ങളുടെയും അതിൻ ഫലമായ ശാപങ്ങളുടെയും ഫലമായാണ് ഈ കഠിനങ്ങളായ കഷ്ടതകൾ ജോബിനും കുടുംബത്തിനും ഉണ്ടായത്. അനുദപിച്ച് മനസ്സ് തിരിഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പായാൽ അവന്റെ കഷ്ടതകൾ നീക്കിക്കളഞ്ഞ് ദൈവം അവനെ സമാധാനത്തിലേക്കും ഐശ്വര്യത്തിലേക്കും തിരികെ കൊണ്ടുവരും. അവർ ഒന്നുചേർന്ന് അവനെ ഉപദേശിച്ചു, ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക, അപ്പോൾ നിനക്ക് നന്മ വരും. അവിടുത്തെ അധരങ്ങളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക. അവിടുത്തെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. സർവശക്തന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയും നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ, നിന്റെ കൂടാരത്തിൽ നിന്ന് അനീതിയെ നീ അകറ്റിക്കളയുമെങ്കിൽ, സ്വർണത്തെ പൊടിയിലും ഓഫീർ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിലും എറിയുമെങ്കിൽ, സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയും ആകുമെങ്കിൽ, നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിനു നേരെ മുഖമുയർത്തുകയും ചെയ്യും. നീ അവിടുത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും. നിന്റെ നേർച്ചകൾ നീ നിറവേറ്റും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നിന്റെ പാതകൾ പ്രകാശിതമാകും. എന്തെന്നാൽ ദൈവം അഹങ്കാരിയെ താഴ്ത്തുകയും എളിയവനെ രക്ഷിക്കുകയും ചെയ്യും. നിരപരാധനെ അവിടുന്ന് രക്ഷിക്കുന്നു. നിന്റെ കരങ്ങളുടെ നൈർമല്യം മൂലം നീ രക്ഷിക്കപ്പെടും. ജോബ് 22:21-30. 3 സ്നേഹിതന്മാരും ജോബിനോട് ഇണങ്ങിയും പിണങ്ങിയും പരിഹസിച്ചും ആദ്യം സൗമ്യമായും പിന്നീട് രൗദ്രമായും പറയുന്ന ഏക കാര്യം ഇതാണ്. എന്നാൽ നിഷ്കളങ്കനായ ജോബ് അവരുടെ വാക്കുകളെയും ന്യായവാദങ്ങളെയും അല്പം പോലും അംഗീകരിക്കുന്നില്ല. അദ്ദേഹം അത് തുറന്നടിച്ചു തന്നെ തന്റെ സ്നേഹിതരോട് പറയുന്നു, ദൈവത്തിന്റെ ചൈതന്യം എന്റെ നാസികയിൽ ഉള്ളിടത്തോളം കാലം എന്റെ അധരം വ്യാജം പറയുകയില്ല, എന്റെ നാവ് വഞ്ചന ഉച്ചരിക്കുകയില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. മരിക്കുവോളം ഞാൻ നിഷ്കളങ്കത കൈവിടുകയില്ല. നീതിനിഷ്ഠയെ ഞാൻ മുറുകെ പിടിക്കും, അത് കൈവിട്ടു പോകാൻ സമ്മതിക്കുകയില്ല. എന്റെ ഹൃദയം കഴിഞ്ഞുപോയ ഒരു ദിവസത്തെ പ്രതി പോലും എന്നെ കുറ്റപ്പെടുത്തുന്നില്ല. എന്റെ ശത്രു ദുഷ്ടനെ പോലെയും എതിരാളി അധർമ്മിയെ പോലെയും ആയിരിക്കട്ടെ. ജോബ് 27:3-7. പക്ഷേ ഈ 3 സ്നേഹിതന്മാരും വീണ്ടും ജോബിനെ വെറുതെ വിടാൻ തയ്യാറാകുന്നില്ല. അവർ വാദിച്ച് നിഷ്കളങ്കനായ ജോബിന്റെ ദൈവത്തിലുള്ള പ്രത്യാശ തന്നെ തകർത്തു കളയാൻ ശ്രമിക്കുന്നു. അവന്റെ പാപം നിമിത്തം ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നുവെന്നും ദൈവം നിന്റെ കൂടെയില്ലെന്നും പറഞ്ഞ് അവർ അവന്റെ പ്രത്യാശയെ തകർക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ജോബ് അവരുടെ ആ ശ്രമങ്ങൾക്ക് വിധേയപ്പെടാതെ തലയുയർത്തി തന്നെ നിൽക്കുന്നു. ജോബ് അവരോട് വാദിക്കുന്നു, എനിക്ക് ന്യായം നടത്തിത്തരുന്നവൻ ജീവിക്കുന്നുവെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എന്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. അവിടുത്തെ ഞാൻ എന്റെ പക്ഷത്ത് കാണും, മറ്റാരെയുമല്ല. അവിടുത്തെ തന്നെ എന്റെ കണ്ണുകൾ ദർശിക്കും. ജോബ് 19:25-27. അവൻ തികഞ്ഞ പ്രത്യാശയോടെ തന്റെ സ്നേഹിതന്മാരോട് വാദിക്കുന്നു, അവിടുന്ന് എന്നെ പരീക്ഷിച്ചു കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. ജോബ് 23:10. ഇത് ദൈവത്തിന്റെ ശോധന. വാസ്തവത്തിൽ നിഷ്കളങ്കനായ ജോബിന്റെ ജീവിതത്തിൽ അഗ്നിപരീക്ഷണങ്ങളുടെ ചുഴലിക്കാറ്റ് അയക്കുവാൻ സാത്താനെ പ്രേരിപ്പിക്കുന്നതും ജോബിന്റെ ജീവനൊഴികെ മറ്റെല്ലാ തകർച്ചകൾക്കും വിധേയമാക്കാൻ സാത്താന് അധികാരം കൊടുക്കുന്നതും ദൈവം തന്നെയാണ്. ഇതേ സംബന്ധിച്ചുള്ള ജോബിന്റെ വാക്കുകൾ തികച്ചും സത്യമാണ്. അദ്ദേഹം പറയുന്നു, എന്റെ ദൈന്യം എനിക്കെതിരെ തെളിവായി നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ ദൈവമാണ് എന്നോട് ഇത് ചെയ്തതെന്നും എന്നെ വലയിലകപ്പെടുത്തിയതെന്നും നിങ്ങൾ മനസ്സിലാക്കണം. ജോബ് 19:5-6. വാസ്തവത്തിൽ 100% നീതിമാനും ദൈവഭക്തനുമായ ജോബിന്റെ നേരെ ഒന്ന് മിഴിയുയർത്തി നോക്കാൻ പോലും സാത്താന് ധൈര്യമില്ലായിരുന്നു. ദൈവം തന്നെയാണ് ജോബിനെ എടുത്ത് കളിക്കളത്തിലിട്ടതും സാത്താന് ജോബിനെതിരെ പരീക്ഷണങ്ങളുടെ തീക്കാറ്റ് അയക്കാൻ പ്രേരണ നൽകിയതും അതിന് അധികാരം കൊടുത്തതുമെല്ലാം. ദൈവം തന്നെയാണ് ജോബിനും അവന്റെ കുടുംബത്തിനും വസ്തുവകകൾക്കും അവന്റെ സർവ ഐശ്വര്യങ്ങൾക്കും പുറമെയുള്ള സംരക്ഷണത്തിന്റെ വേലി അഴിച്ചുമാറ്റി അവനെ അനാഥനും പീഡിതനും ഒറ്റപ്പെട്ടവനും ജീവനൊഴികെ സർവം നഷ്ടപ്പെട്ടവനും ആക്കി തീർത്തത്. ഇത് അവനെ അഗ്നിപരീക്ഷണങ്ങളുടെ ചൂളയിൽ ശോധന ചെയ്ത് ദൈവമഹത്വത്തിനും വിശ്വാസികൾക്ക് മാതൃകയുമായി എടുത്തുയർത്താൻ വേണ്ടിയായിരുന്നു. ഈ സത്യം തിരിച്ചറിയാൻ കഴിയാത്ത ജോബിന്റെ സ്നേഹിതന്മാർ ആത്മീയ ലോകത്തെ സാമ്യതത്വങ്ങളും പൊതുനിയമങ്ങളും അനുസരിച്ച് ജോബിനെ വിധിക്കുന്നു. അവന്റെ നിഷ്കളങ്കതയിലും ദൈവത്തിലുമുള്ള പ്രത്യാശ തെറ്റായ രോഗനിർണയത്തിലൂടെയും ചികിത്സയിലൂടെയും അവർ തകർത്തുകളയുന്നു. സത്യം പറഞ്ഞാൽ ജോബിന്റെ ജീവിതത്തിലെ ഏറ്റവും മനം തകർക്കുന്ന പൈശാചിക ആക്രമണം ഈ സ്നേഹിതന്മാർ നടത്തിയ ധ്യാനപ്രസംഗങ്ങളും സൗഖ്യ ശുശ്രൂഷയുമായിരുന്നു. അവർ നല്ലവരായിരുന്നെങ്കിലും വേണ്ടത്ര വിവേചനമില്ലാത്ത അവരുടെ രോഗനിർണയങ്ങൾ ജോബിനെ ദയനീയ സ്ഥിതിയിലേക്ക് തള്ളിയിടുന്നതായിരുന്നു. ഒരു തിരിഞ്ഞുനോട്ടം അനിവാര്യം. നമ്മിലേക്ക് തന്നെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഒരു തിരിച്ചറിവും തിരുത്തിക്കുറിക്കലും അനിവാര്യമല്ലേ? വളരെ ഉദ്ദേശശുദ്ധിയോടെ നമ്മൾ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ ചെയ്യുന്ന ചില ശുശ്രൂഷകൾ അവരുടെ നിലവിലുള്ള പ്രത്യാശയെപ്പോലും തകർത്ത് കൂടുതൽ ഭീകരമായ ഗർത്തത്തിലേക്ക് അവരെ തള്ളിയിടാൻ പര്യാപ്തമായവയായി തീർന്നിട്ടില്ലേ? ആത്മീയ ലോകത്ത് നിലവിലുള്ള പൊതുവായ നിയമങ്ങൾ വച്ചുകൊണ്ട് നാം എല്ലാവരുടെയും ജീവിതത്തെ വിലയിരുത്തുകയും അവർക്ക് വേണ്ടി തീരെ ഉചിതമല്ലാത്ത മരുന്ന് കുറിപ്പടികൾ കുറിക്കുകയും ചെയ്യുന്നു. അത് അവരുടെ ജീവിതത്തെ കൂടുതൽ ശോചനീയമായ അവസ്ഥയിലേക്ക് തള്ളിയിടും. ഉദാഹരണമായി വേദപുസ്തകത്തിലെ തന്നെ ഒരു സംഭവം നമുക്ക് കാണാം. യേശുവിന്റെ പരസ്യ ജീവിതകാലത്ത് ജന്മന അന്ധനായ ഒരുവനെ ചൂണ്ടി ചുറ്റും നിന്നിരുന്ന ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഗുരു, ആരുടെ പാപം നിമിത്തമാണ് ഇവൻ ജന്മന അന്ധനായി തീർന്നത്? ഇവന്റെയോ അവന്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു അവരോട് പറഞ്ഞു, അവന്റെയോ അവന്റെ മാതാപിതാക്കന്മാരുടെ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകുന്നതിനു വേണ്ടിയാണ്. യോഹന്നാൻ 9:2-3. പാപം മൂലം രോഗവും അനർത്ഥങ്ങളും ഉണ്ടാകാം, പക്ഷെ ഉണ്ടാകുന്നതും ഉണ്ടാകാനിടയുള്ളതുമായ എല്ലാ രോഗങ്ങളുടെയും കാരണം പാപവും ശാപവും ഒന്നുമല്ല എന്ന് യേശു ഈ സംഭവത്തിലൂടെ നമ്മെ ബോധവൽക്കരിക്കുന്നു. അതുപോലെ ജോബിന്റെ ജീവിതത്തിലെ കഠിന ശോധനകൾ അവനെ ഉയർത്തുവാൻ വേണ്ടിയും ശോധനകളിലൂടെ കടന്നുപോകുന്ന ദൈവജനത്തിന് പ്രചോദനവും മാതൃകയും ആയിത്തീരുവാൻ വേണ്ടിയും ആയിരുന്നു. ദൈവനിയോഗപ്രകാരം അവന്റെ ജീവിതത്തിൽ അനുവദിക്കപ്പെട്ട പൈശാചിക ആക്രമണങ്ങളുടെയും പീഡകളുടെയും ഫലമായി ഉണ്ടായതായിരുന്നു അവന്റെ കഷ്ടതകൾ. ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത ജോബിന്റെ സ്നേഹിതന്മാർ ഉപദേശിച്ചും കുറ്റം വിധിച്ചും പരിഹസിച്ചും നിന്ദിച്ചും അവനെ മാനസാന്തരപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. ജോബിനു വേണ്ടി നിലകൊണ്ട ദൈവം. അവസാനം ജോബ് ബാധിച്ചതുപോലെ തന്നെ ദൈവം ജോബിനു വേണ്ടി നിലകൊണ്ടു. ദൈവനിയോഗപ്രകാരം കടന്നുപോകേണ്ട എല്ലാ ശോധനകളും കടന്നുപോയി കഴിഞ്ഞപ്പോൾ ജോബിനു വേണ്ടി മാത്രം നിലകൊള്ളുന്ന, ജോബിന്റെ മാത്രം പക്ഷത്തുനിന്ന ദൈവത്തെ ജോബ് കണ്ടു. ജോബ് മാത്രമല്ല, ജോബിന്റെ ചുറ്റം കൂടിയവരും കണ്ടു. ശോധനകളെയെല്ലാം അതിജീവിച്ചു കഴിഞ്ഞപ്പോൾ ജോബിന് നഷ്ടമായതെല്ലാം ദൈവം അവനെ ഇരട്ടിയായി തിരികെ കൊടുത്തു. അക്കൂട്ടത്തിൽ ജോബിനെ കുറ്റം വിധിച്ച സ്നേഹിതന്മാർക്ക് ഉചിതമായ ഒരു ശിക്ഷയും കൊടുത്തു. കർത്താവ് തോമാന്യനായ എലിഫാസിനോട് അരുളി ചെയ്തു, എന്റെ ക്രോധം നിനക്കും നിന്റെ രണ്ട് സ്നേഹിതന്മാർക്കും എതിരെ ജ്വലിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ എന്നെപ്പറ്റി എന്റെ ദാസൻ ജോബിനെ പോലെ ശരിയായിട്ടല്ല സംസാരിച്ചത്. അതിനാൽ ഇപ്പോൾ തന്നെ 7 കാളകളെയും 7 മുട്ടാടുകളെയും കൊണ്ട് ജോബിന്റെ അടുക്കൽ ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ദഹനബലി അർപ്പിക്കുവിൻ. എന്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് നിങ്ങളുടെ ബോഷത്വത്തിന് നിങ്ങളെ ശിക്ഷിക്കുകയില്ല. നിങ്ങൾ എന്റെ ദാസനായ ജോബിനെ പോലെ എന്നെപ്പറ്റി ശരിയായത് സംസാരിച്ചില്ല. ജോബ് 42:7-8. ജോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു. ജോബ് 42:10. പ്രിയപ്പെട്ട ദൈവ ശുശ്രൂഷകരെ, നമുക്ക് ജോബിന്റെ സ്നേഹിതന്മാരെ പോലെ ആകാതിരിക്കാം. അതിനുവേണ്ട വിവേചനാശക്തി പരിശുദ്ധാത്മാവ് നമുക്ക് തരട്ടെ. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ.